ആരാലും മനസ്സിലാക്കപ്പെടാത്ത നിങ്ങളുടെ സഹനങ്ങൾക്ക് അവിടുന്ന് പ്രതിഫലം നൽകും. സ്റ്റെല്ല ബെന്നി എഴുതുന്നു, ഇതോ എന്റെ തലേവര. ഒടേ തമ്പുരാൻ കർത്താവ് എന്റെ തലയിൽ വരച്ചത് ഇങ്ങനെയൊക്കെയാ, അതുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് സമാധാനിക്കുന്ന പഴയ തലമുറയിലെ ഒത്തിരി അമ്മച്ചിമാരെയും അച്ചാച്ചന്മാരെയും എന്റെ ജീവിതയാത്രയിൽ പലയിടത്ത് വെച്ച് കണ്ടുമുട്ടാൻ എനിക്കിട വന്നിട്ടുണ്ട്. ചോരത്തിളപ്പിന്റെ കാലഘട്ടത്തിൽ അങ്ങനെ പറഞ്ഞവരെ ഞാൻ തിരുത്തിയിട്ടുമുണ്ട്. ഇതൊക്കെ സ്വന്തം വാക്കും പ്രവൃത്തിയും കൊണ്ട് അവനവൻ ഉണ്ടാക്കുന്നതാണ്, അല്ലാതെ ദൈവം മുന്നമേ കൂട്ടി നിശ്ചയിച്ച അങ്ങനെയൊരു തലയവരിയൊന്നും ആരുടെയും തലയിൽ ഇല്ലേയില്ല എന്ന് ശക്തിയുക്തം ഞാൻ വാദിച്ചിട്ടുമുണ്ട്. എന്നാൽ കുറെ കൂടി പ്രായവും പക്വതയും ആലോചനശേഷിയും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മറിച്ച് ചിന്തിക്കുവാൻ തുടങ്ങി. സ്വന്തം പ്രവൃത്തിദോഷം കൊണ്ടല്ലാതെ കടന്നു പോകേണ്ടി വന്ന കൈപ്പേറിയ ജീവിത അനുഭവങ്ങളുടെ മുൻപിൽ നിസ്സഹായയായി പകച്ചു നിന്നപ്പോൾ ഞാൻ സത്യമായും ചിന്തിച്ചു, കാരണവന്മാര് പറഞ്ഞതാണ് ശരി, എനിക്കാണ് തെറ്റുപറ്റിയതെന്ന്. എന്റെ മാത്രം ജീവിതാനുഭവത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് മാത്രമല്ല, നിർദോഷരായിരുന്നിട്ടും നിസ്സഹായരായി വളരെയേറെ സഹിക്കേണ്ടി വന്ന ചില ജീവിതങ്ങളെ വിലയിരുത്തി നോക്കിയപ്പോഴും ഞാനൊരു നിഗമനത്തിൽ എത്തിച്ചേർന്നു. അത് ഇതാണ്, സത്യമായും തലേവര എന്ന് പറയുന്ന ഒന്നുണ്ട്, ആ വര വരയ്ക്കുന്നവൻ ദൈവം തന്നെയാണ് എന്ന്. കർത്താവായ യേശുവിന്റെ നിയോഗം. ലോകം കണ്ടിട്ടുള്ള മനുഷ്യ വ്യക്തികളിൽ വെച്ച് ഏറ്റവും തിക്തത നിറഞ്ഞ ദൈവനിയോഗം ശിരസാവഹിച്ച വ്യക്തി യേശു കർത്താവ് തന്നെയാണെന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏശയ പ്രവചനത്തിൽ യേശു നിർബന്ധമായും കടന്നു പോകേണ്ടിയിരുന്ന കഠിന സഹനങ്ങളെക്കുറിച്ച് അനേക വർഷങ്ങൾക്ക് മുൻപേ ഇപ്രകാരം എഴുതപ്പെട്ടിരുന്നു. അവന് ക്ഷതമേൽക്കണമെന്നത് കർത്താവിന്റെ ഹിതമായിരുന്നു. അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. പാപപരിഹാര ബലിയായി തന്നെ തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തന്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. കർത്താവിന്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും. തന്റെ കഠിനവേദനയുടെ ഫലം കണ്ട് അവൻ സംതൃപ്തനാകും. നീതിമാനായ എന്റെ ദാസൻ തന്റെ ജ്ഞാനത്താൽ അനേകരെ നീതിമാന്മാരാക്കും. അവൻ അവരുടെ തിന്മകളെ വഹിക്കുകയും ചെയ്യും. ഏശയ്യ 53:9-11. പാപലേശമേശാത്ത അവൻ അനേകരുടെ പാപഭാരം വഹിക്കണമെന്നതും പാപികളോടുകൂടെ എണ്ണപ്പെടണമെന്നതും അനേകരുടെ പാപത്തിന് പകരമായി മരണശിക്ഷ ഏൽക്കണമെന്നതും യേശുവിനെ സംബന്ധിച്ച ദൈവനിയോഗം തന്നെയായിരുന്നു. പിതാവിന്റെ ആ ഹിതത്തിന് യേശു പൂർണ്ണ മനസ്സാൽ തന്നെ തന്നെ വിട്ടുകൊടുക്കുന്നുവെങ്കിലും യേശുവിലെ പച്ചയായ മനുഷ്യൻ പിതാവിനോട് തന്റെ പീഡാസഹനങ്ങൾക്ക് തൊട്ടുമുൻപ് താണുവീണ് പ്രാർത്ഥിക്കുന്നുണ്ട്, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ എന്ന്. പിതാവിന്റെ തീരുമാനം മാറ്റപ്പെടാത്തതാണ് എന്ന് തിരിച്ചറിഞ്ഞ യേശു പിതാവിന്റെ തിരുഹിതം, അതായത് അനേകരുടെ പാപപരിഹാരത്തിനായി താൻ കഠിന കഷ്ടതകളിലൂടെയും കുരിശുമരണത്തിലൂടെയും കടന്നു പോകണമെന്ന തന്നെ സംബന്ധിച്ച ദൈവനിയോഗം ശിരസാ വഹിക്കുന്നു. അവിടുന്ന് പറയുന്നു, പിതാവേ എന്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്ന്. മാനുഷിക ദൃഷ്ടികൊണ്ട് നോക്കുമ്പോൾ തികച്ചും അന്യായമെന്ന് ഒറ്റ നോട്ടത്തിൽ ആർക്കും തോന്നിപ്പോകുന്ന ഒരു ദൈവനിയോഗമാണ് പരമപരിശുദ്ധനായ യേശുവിന്റെ തലയിൽ പിതാവ് വരച്ചത്. അത് ഇതാണ്, നമ്മുടെ അതിക്രമങ്ങൾ കർത്താവ് അവന്റെ മേൽ ചുമത്തി. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുൻപിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. മർദ്ദനത്തിനും ശിക്ഷാവിധിക്കും അധീനനായി അവൻ എടുക്കപ്പെട്ടു. ഏശയ്യ 53:6-8. അതിക്രമികളോടുകൂടെ എണ്ണപ്പെട്ടവൻ. ഇത്രയും ഉന്നതമായ മരണത്തിനാണ് യേശു തന്നെ തന്നെ വിട്ടുകൊടുത്ത് കടന്നുപോയതെങ്കിലും അവൻ എണ്ണപ്പെട്ടത് അതിക്രമികളുടെയും ദൈവദൂഷകരുടെയും ദൈവജനത്തെ വഴിപിഴപ്പിക്കുന്നവരുടെയും കൂട്ടത്തിലാണ്. യേശുവിനെ കൊല്ലിച്ചവരും കൊന്നവരും മാത്രമല്ല, യേശുവിന്റെ പീഡാസഹനങ്ങളോർത്ത് വിലപിച്ചുകൊണ്ട് യേശുവിന്റെ കുരിശിനു ചുവട്ടിൽ നിന്നവർ പോലും തിരിച്ചറിഞ്ഞില്ല യേശു കൊല്ലപ്പെട്ടത് എന്തിനു വേണ്ടിയാണെന്ന്. പുരോഹിതന്മാരുടെയും നിയമജ്ഞരുടെയും അസൂയ മൂലമാണെന്ന് യേശുവിനെ സ്നേഹിച്ചിരുന്ന നല്ലവരായ അനേകർ കരുതി. അതിൽ സത്യവുമുണ്ട്, പക്ഷേ അതായിരുന്നില്ല പൂർണമായ സത്യം, കാരണം അവരും തിരിച്ചറിഞ്ഞില്ല. എന്നാൽ തിരുവചനങ്ങൾ അത് നമുക്ക് മുൻപിൽ വെളിപ്പെടുത്തുന്നു. എന്റെ ജനത്തിന്റെ പാപം നിമിത്തമാണ് അവൻ പീഡനമേറ്റ് ജീവിക്കുന്നവരുടെ ഇടയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവന്റെ തലമുറയിൽ ആരു കരുതി. ഏശയ്യ 53:8. അവന്റെ തലമുറയിൽ ആരു കരുതി എന്ന വാചകത്തിന് വലിയൊരർത്ഥമുണ്ട്. അത് ഇതാണ്, അവന്റെ കാലത്ത് ജീവിച്ചിരുന്ന ആരും തന്നെ, അതായത് അവന്റെ സ്വന്തം ശിഷ്യന്മാർ പോലും മനസ്സിലാക്കിയില്ല എന്നതാണത്. കാരണമറിയാത്ത കഠിന സഹനങ്ങളോ? പ്രിയപ്പെട്ട വായനക്കാരെ, ജീവിതത്തിൽ അപ്രതീക്ഷിതമായി വന്നു ചേരുന്നതും എത്ര പ്രാർത്ഥിച്ചിട്ടും നീങ്ങിപ്പോകാത്തതും കാരണമറിയാത്തതുമായ കഠിന സഹനങ്ങളുടെ മുൻപിൽ പകച്ചു നിൽക്കുകയായിരിക്കാം നിങ്ങളിൽ ചിലരെങ്കിലും. യേശുവിനോടൊത്ത് ആരുടെയെങ്കിലുമൊക്കെ രക്ഷയ്ക്കായി സഹിക്കുവാനുള്ള രക്ഷാകര സഹനത്തിൻ്റെ തലേവര പൊന്നു തമ്പുരാൻ നിങ്ങളുടെ തലയിലും വരച്ചതുകൊണ്ടാകാം നിങ്ങളിങ്ങനെ സഹിക്കേണ്ടി വരുന്നത്. ഈ സഹനം നീങ്ങിപ്പോകാൻ വേണ്ടി നിങ്ങൾ ദീർഘകാലം നോയമ്പ് നോറ്റും ഉപവാസമെടുത്തും ദാനധർമ്മം ചെയ്തും നിങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിച്ചിട്ടുമുണ്ടാവാം. ഉത്തരം കിട്ടാതെ വന്നപ്പോൾ ഇത് പൂർവിക ശാപമാണെന്ന് കരുതി അതിനുവേണ്ടി പ്രതിവിധികൾ ചെയ്തിട്ടുമുണ്ടാകാം. അങ്ങനെയുള്ളവർ ഒന്ന് ചിന്തിക്കുക, നമ്മുടെ കഷ്ടതകളുടെ നടുവിൽ നിന്നുകൊണ്ടുള്ള എല്ലാ പ്രാർത്ഥനകൾക്കും നാം ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഉത്തരം കിട്ടണമെന്നില്ല. യേശു താണുവീണ് 3 വട്ടം തൻ്റെ പിതാവിനോട് കുരിശുമരണം തന്നെ മാറിപ്പോകാൻ പ്രാർത്ഥിച്ചിട്ടും അവിടുത്തെ പ്രാർത്ഥന അവിടുന്ന് ആഗ്രഹിക്കുന്ന രീതിയിൽ സാധിച്ചു കിട്ടുന്നില്ല. പകരം ആ കുരിശുമരണത്തെ സ്വീകരിക്കുവാനുള്ള ശക്തി പിതാവ് യേശുവിന് നൽകുന്നു. അവിടുന്ന് ഒരു മാലാഖയയച്ച് അവനെ ശക്തിപ്പെടുത്തിയെന്ന് വചനങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കുറേയേറെ പ്രാർത്ഥിച്ചതിന് ശേഷം നാമും നമ്മെ നയിക്കുന്നവരും അവസാനം എത്തിച്ചേരുന്ന ഒരു നിഗമനമാണ് പൂർവികരുടെ പാപം മൂലമുണ്ടാകുന്ന ശാപം എന്ന്. അങ്ങനെയും നമ്മുടെ ജീവിതത്തിൽ സഹനമുണ്ടാകാം. പക്ഷേ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഉത്തരം കിട്ടാത്ത എല്ലാ സഹനങ്ങളുടെയും പിന്നിൽ പൂർവക ശാപമല്ല, പലതിൻ്റെയും പിന്നിൽ യേശുവിൻ്റെ രക്ഷാകരമായ സഹനത്തിലുള്ള പങ്കുചേരൽ ആണെന്ന് നമുക്ക് കാണാൻ കഴിയും. ബലിയായി തീർന്ന ഒരു കന്യാസ്ത്രീ, ഈശോയെ ഒത്തിരിയേറെ സ്നേഹിച്ചിരുന്ന ഒരു യുവകന്യാസ്ത്രീ ഈശോയ്ക്ക് വേണ്ടി ഓടി നടന്ന് ഒത്തിരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീട്ടിൽ നിന്നുമുള്ള എല്ലാ എതിർപ്പുകളെയും മറികടന്ന് സന്യാസവസ്ത്രം സ്വീകരിച്ചത്. എന്നാൽ അധികം താമസിയാതെ അവൾ രോഗിയായി. ഒന്നിനു പുറകെ ഒന്നായി 14 ഓപ്പറേഷനുകൾ. ഒന്നിനും അവളെ സുഖപ്പെടുത്താനായില്ല എന്ന് മാത്രമല്ല, കഠിന സഹനങ്ങളുടെ നീർക്കയത്തിലേക്ക് അവളുടെ ജീവിതം വലിച്ചെറിയപ്പെടുകയായിരുന്നു. ആത്മനാഥന് വേണ്ടി ഓടി നടന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിച്ച അവളുടെ ജീവിതം ആത്മനാഥന്റെ മുൻപിൽ മറ്റനേകരുടെ പാപത്തിന് വേണ്ടിയുള്ള പരിഹാര ബലിയായി ഇന്ന് എരിഞ്ഞു തീർന്നുകൊണ്ടിരിക്കുന്നു. ഈ അടുത്ത നാളുകളിൽ അനേകം നവവൈദികർ ഓരോ വിധത്തിലുള്ള കാരണങ്ങളിലൂടെ ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു. പ്രത്യേകിച്ചും കോവിഡ് മഹാമാരി പെയ്തിറങ്ങിയ കാലഘട്ടത്തിൽ ക്രിസ്തു സ്നേഹത്തിൻ്റെ മുൻപിൽ ആത്മാർപ്പണം ചെയ്തൊരു വൈദികന്റെ അകാലത്തിലുള്ള വിയോഗം ആരെയാണ് കരയിപ്പിക്കാത്തത്? സഭയ്ക്കും ലോകത്തിനും അത് എത്രമേൽ വലിയ നഷ്ടമായിരിക്കും. ഏത് രീതിയിലുള്ള ഒരു തലേവരെയായിരുന്നു ഈ കൊച്ചന്മാരുടേത് എന്ന് ചിലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകാം. ക്രിസ്തുവിൻ്റെ ബലി ജീവിതത്തോടൊപ്പം ബലിയായി തീരാൻ സമർപ്പിക്കപ്പെട്ട അവരുടെ ജീവിതം മറ്റാരുടെയൊക്കെയോ പാപത്തിന് പകരമായുള്ള സമ്പൂർണ്ണ ബലിയായി ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെടുകയല്ലായിരുന്നുവെന്ന് ആർക്ക് പറയാൻ പറ്റും? സഭയാകുന്ന ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് ഞാൻ എൻ്റെ ശരീരത്തിൽ നികത്തുന്നു, കൊളോസോസ് 1:24 എന്ന് പറഞ്ഞ പൗലോസ് ലിഹായെ പോലെ ക്രിസ്തുവിനോടൊത്ത് മറ്റനേകർക്ക് വേണ്ടി സഹിക്കാൻ വിളിക്കപ്പെട്ട അനേക ജീവിതങ്ങൾ ഈ ഭൂമിയിലുണ്ട്. നാം അവരെ മനസ്സിലാക്കേണ്ട വിധത്തിൽ അവർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മനസ്സിലാക്കുന്നില്ല എന്നതാണ് സത്യം. എൻ്റെ ജനത്തിൻ്റെ പാപം മൂലമാണ് അവൻ ജീവിക്കുന്നവരുടെ ഇടയിൽ നിന്നും വിച്ഛേദിക്കപ്പെട്ടത് എന്ന് അവൻ്റെ തലമുറയിൽ ആർ കരുതി എന്ന് യേശുവിനെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ. പഞ്ചക്ഷതധാരിയായ പാദ്രെ പിയോ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പലരാലും മനസ്സിലാക്കപ്പെടാത്ത, സഭാധികാരികളാൽ പോലും കഠിനമായി തെറ്റിദ്ധരിക്കപ്പെട്ട വിശുദ്ധനായ ഒരു വൈദികനായിരുന്നു. കഠിന സഹനങ്ങൾ നിറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഈ ലോകത്തിലെ ജീവിതയാത്ര അവസാനിച്ചതിന് ശേഷമാണ് അനിവാര്യമായും അദ്ദേഹത്തെ മനസ്സിലാക്കേണ്ടവർ പോലും മനസ്സിലാക്കിയതും അംഗീകരിച്ചതും. ഇതും ഒരു തലേവരയാണ്, മനസ്സിലാക്കപ്പെടേണ്ടവരാൽ മനസ്സിലാക്കപ്പെടാതിരിക്കുക എന്ന തലേവര. കുടുംബജീവിതത്തിലും ഇത് വളരെ സത്യമാണ്. കുടുംബത്തെ രക്ഷിച്ച അമ്മയുടെ കണ്ണുനീർ. ഒരു സഹോദരൻ തൻ്റെ മാനസാന്തരത്തിന് പിന്നിലെ രഹസ്യം പങ്കുവയ്ക്കുകയായിരുന്നു. എൻ്റെ അമ്മയുടെ കണ്ണുനീരാണ് എന്നെ ദൈവത്തിലേക്ക് അടുപ്പിച്ചത്. കഴുത്തിൽ താലി വീണ അന്ന് തുടങ്ങിയതാണ് അമ്മയുടെ സഹനം. അത് മരണം വരെ നീണ്ടുനിന്നു. ഒരു വലിയ തറവാടായിരുന്നു ഞങ്ങളുടേത്. എൻ്റെ അപ്പൻ നിരീശ്വരവാദിയായിരുന്നു, കൂട്ടിന് മദ്യപാനവും. അപ്പൻ്റെ ക്രൂരതകളെല്ലാം അമ്മ നിശബ്ദമായി സഹിച്ചു. മക്കളായിരുന്നു അമ്മയ്ക്ക് ആകെയുള്ള പ്രതീക്ഷ. എന്നാൽ മക്കൾ വളർന്നു വന്നപ്പോൾ അപ്പൻ കാണിച്ചു തന്ന വഴി തന്നെ സ്വീകരിച്ചു. ഞങ്ങൾ അപ്പനും മക്കളും ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് മദ്യപിച്ച് രസിക്കുമ്പോൾ അമ്മ ജപമാലയുമായി അടുത്ത മുറിയിലേക്ക് പോകും. ക്രൂശിത രൂപത്തിന് മുൻപിൽ കൈകൾ വിരിച്ചു പിടിച്ചു നിന്നുകൊണ്ട് ജപമാല ചൊല്ലും. പക്ഷേ ഞങ്ങളാരും ദൈവത്തിലേക്ക് മടങ്ങി വന്നില്ല. മാത്രമല്ല കൂടുതൽ കൂടുതൽ ദൈവനിഷേധികളായി മാറിക്കൊണ്ടുമിരുന്നു. എന്നാൽ അമ്മ നിരാശപ്പെട്ടില്ല. ഗത്സമനിയിലായിരുന്നു അമ്മയുടെ ജീവിതം മുഴുവൻ. ഒടുവിൽ അവസാന ശ്വാസവും ഞങ്ങളുടെ മാനസാന്തരത്തിനു വേണ്ടി സമർപ്പിച്ചുകൊണ്ട് അമ്മ മരിച്ചു. ജീവിച്ചിരുന്നപ്പോൾ ഒരിക്കലെങ്കിലും അമ്മയുടെ കണ്ണീർ കണങ്ങൾ ഞങ്ങളുടെ മനസ്സലിയിച്ചില്ല. എന്നാൽ അമ്മയുടെ ബലി പൂർത്തിയായപ്പോൾ ഞങ്ങളുടെ കുടുംബം രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നു. ഞാൻ ദൈവത്തെ കണ്ടുമുട്ടി. ഞങ്ങളുടെ കുടുംബം മുഴുവൻ ദൈവത്തിലേക്ക് തിരിഞ്ഞു. അദ്ദേഹം പറഞ്ഞു നിർത്തി, ഇന്ന് ആ സഹോദരൻ പരിഹാരബോധത്തോടെ അഗതികളെയും അവശരെയും സഹായിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുകയാണ്. എന്റെ ജീവിതം ബലിയാക്കി എന്ന എന്റെ ആദ്യ പുസ്തകത്തിന്റെ അവസാനത്തെ അധ്യായത്തിൽ നിന്നും കടമെടുത്തതാണ് മേൽ ഉദ്ധരിച്ച വാക്യങ്ങൾ. പുസ്തകം കൈവശമുള്ളവർ ഈ അധ്യായം വായിക്കുന്നത് നന്നായിരിക്കും. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു മർമ്മപ്രധാനമായ കാര്യം, അമ്മ ജീവിച്ചിരുന്ന കാലത്തൊന്നും അമ്മയുടെ കണ്ണുനീരിന്റെ ആഴം ഞങ്ങളാരും മനസ്സിലാക്കിയില്ല എന്നതാണ്. ആരാലും മനസ്സിലാക്കപ്പെടാത്ത, ആരാലും അംഗീകരിക്കപ്പെടാത്ത സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവരെ നിങ്ങൾ മനസ്സിലാക്കുന്ന, നിങ്ങളെ അംഗീകരിക്കുന്ന ഒരുവനുണ്ട്. അവനാണ് യേശു ക്രിസ്തു. അവൻ്റെ തലവര തന്നെയായിരിക്കും ഒരു പക്ഷേ നമ്മുടെയും തലവര. ആരാലും മനസ്സിലാക്കപ്പെടാത്ത നിങ്ങളുടെ സഹനങ്ങൾക്ക് അവിടുന്ന് പ്രതിഫലം നൽകും. ഈ ലേഖനത്തിന് ഒരു മറുപുറം കൂടിയുണ്ട്. മൂക്കറ്റം മദ്യപിച്ച്, കഞ്ചാവടിച്ച്, ലെവലില്ലാതെ കാറോടിച്ച്, ഇലക്ട്രിക് പോസ്റ്റിൽ കാറിടിച്ച്, നട്ടെല്ല് തകർന്ന്, നീണ്ടനാൾ കിടന്ന കിടപ്പിൽ കിടന്ന്, ചുറ്റുമുള്ളവരെ ശപിച്ചും പ്രാഗിയും കഴിയുമ്പോൾ ആ തലവര ദൈവം വരച്ച തലവരയാണെന്ന് അവകാശപ്പെടരുത്. ആ വര നമ്മൾ തന്നെ വരച്ച തലവരയാണ്. പക്ഷേ ഒരു കാര്യം, നാം യേശുവിൽ വിശ്വസിച്ച് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുമെങ്കിൽ നമ്മളുണ്ടാക്കിയ തലവരയെയും നന്മയ്ക്കായി പരിണമിപ്പിക്കാൻ തമ്പുരാന് കഴിയും. നമുക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കാം. അവനെ നോക്കിയവർ പ്രകാശിതരായി എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത്. പ്രത്യാശപൂർണമായ ഒരു ഭാവി ആശംസിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. ആവേ മരിയ.